നോവലിൻ്റെ പശ്ചാത്തലം പറയുകയാണെങ്കിൽ ഒരു പ്രാദേശിക ടെലിവിഷൻ ചാനലിൽ ജോലി ചെയ്യുന്ന ജെസീക്ക ആണ് നമ്മുടെ മുഖ്യ കഥാപാത്രം. അപ്പം സഹ്രാവികൾ എന്നറിയപ്പെടുന്നവരെക്കുറിച്ച് അഭയാർത്ഥിത്വത്തിൻ്റെ അകവും പുറവും എന്ന പേരിൽ ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ ജെസീക്ക പോകുന്നതാണ് നോവലിൻ്റെ പശ്ചാത്തലം. ലോകത്തിലെ രണ്ടാമത്തെ വലിയ മതിലായ ബേം എന്ന മൺമതിലിനാൽ അതിനോട് ചേർന്ന് തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മൈൻ പാടത്താലും വിഭജിക്കപ്പെട്ട് വിപ്രവാസത്തിൽ കഴിയുന്ന സഹ്രാവികൾ. അപ്പോൾ ആരാണ് സഹ്രാവികൾ? എന്തുകൊണ്ടാണ് അവർ വിപ്രവാസത്തിൽ കഴിയേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ജെസീക്ക സഹ്രാവികളെ തേടിപ്പോകുന്നത്? അപ്പോൾ ഇതിനുള്ള ഉത്തരങ്ങളാണ് സഹ്രാവിയം എന്ന നോവൽ. രണ്ട്, ആഫ്രിക്കൻ പശ്ചാത്തലം വന്നതിനെക്കുറിച്ച് പറഞ്ഞാൽ മനഃപൂർവ്വമായിട്ട് ആഫ്രിക്കൻ ഭൂമിക തിരഞ്ഞെടുത്തതല്ല. പടിഞ്ഞാറൻ സഹാറ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ആയതുകൊണ്ട് നോവലും അവിടെ എത്തിയതാണ്. അപ്പം എനിക്കിവിടെ ഒരു അയൽക്കാരായിട്ടൊരു മൊറോക്കൻ കുടുംബമുണ്ട്. അപ്പോൾ അവരിൽ നിന്നാണ് പടിഞ്ഞാറൻ സഹാറയുടെ ഒരു രാഷ്ട്രീയ മാനം കൂടുതലായിട്ട് അറിഞ്ഞത്. യൂറോപ്പുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏക ആഫ്രിക്കൻ രാജ്യമാണ് മൊറോക്കോ. അപ്പം ഇപ്പം UKയിലെ ഹീത്രോയിൽ നിന്നും മൊറോക്കോയിലെ ഏറ്റവും വലിയ നഗരമായ കാസാബ്ലാങ്കയിലേക്ക് 1.5 മണിക്കൂറിൻ്റെ യാത്രയേ ഉള്ളൂ. എന്നാൽ ഒരു യൂറോപ്പിൻ്റെ കാലാവസ്ഥയല്ല അവിടെ എങ്ങും. അവിടെ ഈ ഒരു അതിശൈത്യമോ അങ്ങനത്തെ പ്രയാസങ്ങളൊന്നുമില്ല. അപ്പം ധാരാളം യൂറോപ്യൻ ആൾക്കാർ അവിടെ സുഖവാസ കേന്ദ്രം എന്ന ഒരു രീതിയിൽ പോകാറുണ്ട്. എന്നാൽ ഒരു സുഖവാസ കേന്ദ്രത്തെക്കാളും ഒരു സമൂഹത്തിൻ്റെ നിഷ്കാസനത്തിന് കാരണമായ ഒരു രാഷ്ട്രീയം മൊറോക്കോയിലുണ്ട്. അപ്പം അതും ഒരു കാരണമാണ്. അങ്ങനെ മൊറോക്കോ, പടിഞ്ഞാറൻ സഹാറ, തിന്തൌഫ്, അൾജീരിയ എന്നിങ്ങനെ ഭൂമികയിലൂടെ കടന്നു പോവുകയാണ് നോവലും. മൂന്ന്, അഭയാർത്ഥികളുടെ വർത്തമാനകാല രാഷ്ട്രീയം പറയണമെന്ന് തോന്നിയത് അത് ഒരു വർത്തമാനകാല രാഷ്ട്രീയമാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ഗ്രീൻ മാർച്ച് എന്നൊരു രക്തരഹിത അധിനിവേശത്തിലൂടെയാണ് മൊറോക്കോ പടിഞ്ഞാറൻ സഹാറ കൈയടക്കുന്നത് 75-ൽ, 1975-ൽ. അന്നേരം അവിടുത്തെ തദ്ദേശവാസികളായ സഹ്രാവികൾ അവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്നു. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലധികം കാലമായിട്ട് അവരിപ്പോഴും വിപ്രവാസത്തിൽ കഴിയുന്നതും അതിനെക്കുറിച്ച് അവർ സ്വന്തം രാജ്യത്ത് പ്രവേശിക്കാതിരിക്കാനായിട്ട് മൊറോക്കോ പണിത ബേം എന്ന മതിലിനെ കുറിച്ചുമൊന്നും കാര്യമായ വാർത്തകൾ പുറം ലോകത്ത് എത്തിയിട്ടില്ല. അത് ഇത്രയും 45 വർഷങ്ങളായിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ അതെല്ലാം പ്രാദേശിക വാർത്തകളായിട്ട് ഒതുങ്ങുന്നതായിരിക്കാം. അപ്പം ഈ ബേം ഒരു വളരെ കൗതുകകരമായ ഒരു സംഗതിയായിട്ട് തോന്നി. 2700 കിലോമീറ്റർ നീളം ഉള്ള ഒരു മതിൽ, ഈ ചൈനീസ് പൊന്മതിലിനേക്കാളും, ചൈനീസ് പൊന്മതിൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിപ്പമുള്ള മതിൽ. അപ്പോൾ ആ ഒരു മതിൽ ഒരു ജനതയെ അഭയാർത്ഥികളാക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നു. അപ്പം അത് ഒരു ഈ നോവൽ എഴുതാൻ ഒരു ഒരു പ്രചോദനമായിരുന്നു ആ ഒരു വിവരവും. അപ്പം അഭയാർത്ഥികൾക്ക് വർത്തമാന രാഷ്ട്രീയമുണ്ടോ? അവർ ശരിക്കും രാഷ്ട്രീയ കരുക്കൾ മാത്രമാണ്. ഇപ്പം സിറിയ, ലെബനോൺ, ടുണീഷ്യ, പലസ്തീൻ, ബോസ്നിയ, മ്യാൻമാർ തുടങ്ങിയ എത്ര രാജ്യങ്ങളിലെ രാഷ്ട്രീയം അഭയാർത്ഥികളെ സൃഷ്ടിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അവരെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നത് കൊണ്ട് മാത്രം ആണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. അപ്പോൾ ഈ അറബ് വസന്തം മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കൊണ്ടുവന്ന അല്ലെങ്കിൽ തുടരുന്ന രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങൾ, വൈരുദ്ധ്യങ്ങൾ ഒക്കെ ഒരു തരത്തിൽ അഭയാർത്ഥികളുടെ സംഖ്യ ഭയാനകമായി വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രകൃതി വിഭവങ്ങൾ മാത്രം അല്ലെങ്കിൽ അവരുടെ ഒരു അധിക സ്രോതസ്സുള്ള ഇത്തരം രാജ്യങ്ങൾ മാത്രം അഭയാർത്ഥികളെ ധാരാളമായി സൃഷ്ടിക്കുന്നത്? എങ്ങനെയാണ് ആ രാജ്യങ്ങളിൽ മാത്രം ഭീകരപ്രവർത്തനങ്ങൾ മുഖ്യ അജണ്ടയായി മാറുന്നത്? ആരാണ് അല്ലെങ്കിൽ എന്താണ് ആ രാജ്യങ്ങളിലെ ജനങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലം ഉപേക്ഷിച്ചു പോകാൻ പ്രേരിപ്പിക്കുന്ന കാരണം? ഇതൊക്കെ അഭയാർത്ഥികളെക്കുറിച്ച് കൂടുതൽ എഴുതാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പം സഹ്രാവികൾ തന്നെ 45 വർഷമായിട്ട് വിപ്രവാസത്തിൽ കഴിയുകയാണെങ്കിലും അവരിൽ നിന്നൊരു തീവ്രവാദ പ്രവർത്തനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് എൻ്റെ ശ്രദ്ധയിലില്ല, വന്നിട്ടില്ല. അപ്പം സഹ്രാവികളെക്കുറിച്ചുള്ള വാർത്തകൾ അന്താരാഷ്ട്ര തലത്തിൽ എത്തിച്ചേരാത്തതും ചിലപ്പോൾ അങ്ങനെ ഒരു ഭീകര പ്രവർത്തക ബന്ധം അവരിൽ ഇല്ലാത്തതുകൊണ്ടാകാം, അല്ലെങ്കിൽ അവർ ഭീകര പ്രവർത്തനങ്ങളെ അവരുടെ കൂടാരത്തിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടായിരിക്കാം. തീവ്രവാദ രാഷ്ട്രീയം ഉപയോഗിക്കാതെയും അഭയാർത്ഥികൾക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടി പോരാടാൻ സാധിക്കുമെന്നതും സഹ്റാവികളെ വേറിട്ട് നിർത്തുന്നുണ്ട്, അവരുടെ രാഷ്ട്രീയത്തെയും. നാല്, അറബ് വസന്തം എന്നറിയപ്പെടുന്നത് മിഡിൽ ഈസ്റ്റിലും വടക്കൻ ആഫ്രിക്കയിലും 2010-ൻ്റെ അവസാനത്തോടെ ആരംഭിച്ച പ്രക്ഷോഭ പരമ്പരകൾക്കാണല്ലോ. എന്നാൽ ഈ സഹ്റാവികൾ 2010 ഒക്ടോബറിൽ തന്നെ മൊറോക്കൻ സർക്കാരിനെതിരെ നടത്തിയ ഖദീമിസിക് എന്ന അധികാരികളാൽ അടിച്ചമർത്തപ്പെട്ട ഒരു കൂടാര പ്രക്ഷോഭത്തിൽ നിന്നാണ് ഈ അറബ് വസന്തം ആരംഭിക്കുന്നതെന്നാണ് നോം ചോംസ്കിയുടെ അഭിപ്രായം. അപ്പം അതിനുശേഷം ഈ 2010 ഡിസംബറിലാണ് ടുണീഷ്യയിൽ മുഹമ്മദ് ബുഅസീസി എന്ന തെരുവുകച്ചവടക്കാരൻ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പം അറബ് വസന്തത്തിന് തീ പിടിക്കുന്നത് ശരിക്കും ആ ബുഅസീസിയുടെ ആത്മഹത്യക്ക് ശേഷമാണ്. അപ്പോൾ അതിനുശേഷമാണ് പ്രതിഷേധ പ്രകടനങ്ങൾ വർദ്ധിക്കുന്നതും ഗദ്ദാഫിയുടെയും മുബാറക്കിൻ്റെയും ഭരണകൂടങ്ങൾ തകർന്നടിയുന്നതും അനിശ്ചിതാവസ്ഥ ആ രാജ്യങ്ങളിൽ വല്ലാതെ വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആ ജനങ്ങളുടെ പലായനങ്ങളും ആരംഭിച്ചു. എന്നാൽ അറബ് വസന്തത്തിന് ശേഷമുള്ള അഭയാർത്ഥികളുടെ ഒഴുക്ക് ഒരു സ്വാഭാവിക പ്രക്രിയയായിട്ട് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിന് നിശിതമായ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ഇറാഖ് അഫ്ഗാനിസ്ഥാൻ യുദ്ധങ്ങളുടെയൊക്കെ ബാക്കിയായിട്ട് ധാരാളം അഭയാർത്ഥികൾ സിറിയയിലുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ. അപ്പോൾ അറബ് വസന്തത്തിന് ശേഷം അവർ വീണ്ടും പലായനം ചെയ്യപ്പെടേണ്ടി വന്നു. അപ്പോൾ തീർച്ചയായിട്ടും അഭയാർത്ഥികളുടെ എണ്ണം പിന്നെയും കൂടി. അപ്പോൾ ഏകാധിപതികളെ ഇല്ലാതാക്കുക, ഒരു രാജ്യത്തെ ശിഥിലമാക്കിയിട്ട് അവരുടെ പ്രകൃതി വിഭവങ്ങൾ കൈക്കലാക്കുക, അപ്പം ജനങ്ങളെ പലായനത്തിന് നിർബന്ധിതരാക്കുക, പട്ടാള ഭരണം കൊണ്ടുവരിക, മറ്റൊരു ഭൂപ്രദേശം തന്ത്രപരമായിട്ട് ഏറ്റെടുക്കുക, ഇത് യുദ്ധം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉപോൽപ്പന്നമാണ് ഈ അഭയാർത്ഥികൾ. എല്ലാ രാജ്യങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളല്ലാതെ സംഭവിക്കുന്ന ഇങ്ങനത്തെ പലായനങ്ങളുടെ എല്ലാം പിന്നിൽ യുദ്ധം എന്നൊരൊറ്റ കാരണമേ ഉള്ളൂ. 5, മലയാളികൾ ഈ നോവലിൽ ഇല്ലാതിരുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് മനഃപൂർവ്വമായിട്ട് അങ്ങനെ ചെയ്യുന്നതല്ല. ആദ്യ നോവലായ പൊന്നോങ്കോമ്പയിലും മലയാളികളും ഒരു ഇന്ത്യൻ സാഹചര്യവുമില്ല. പക്ഷേ സഹ്റാവിയത്തിൽ കൊൽക്കത്തയെക്കുറിച്ച് ഒരു ചെറിയ പരാമർശമുണ്ട്. അപ്പം കഥയോ പരിസരങ്ങളോ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാത്തത് കൊണ്ട് മാത്രമാണ് മലയാളികൾ നോവലിൽ കടന്നു വരാതിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഭൂമികയിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു കഥ എഴുതുമ്പോൾ തീർച്ചയായിട്ടും മലയാളികൾ അതിൻ്റെ അകത്ത് എന്തായാലും ഉണ്ടാകും. താങ്ക് യു.